2024 ആഗസ്റ്റ് 14 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഗുരുജയന്തിയും സമാധിയും ആരാധനയുടെ സമർപ്പണം വ്രതാനിഷ്ഠയുടെ അനുഗ്രഹം. സ്വാമി സച്ചിദാനന്ദ ശിവഗിരി മഠാധിപതി എഴുതുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ 170 ജയന്തിയും 97 മഹാസമാധിയും ദിനവും വരികയാണ്. ഒരു ഗുരുഭക്തനെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞ രണ്ട് പുണ്യ ദിനങ്ങളാണ് ഗുരുജയന്തിയും ഗുരുസമാധിയും. ഈ രണ്ട് ദിവസവും മറ്റൊരു കാര്യത്തിലും മുഴക്കാതെ ഗുരുദേവ സമാരാധന തന്നെ നിർവഹിക്കുവാൻ ശ്രദ്ധിക്കണം. ജയന്തിക്കും സമാധിക്കും നിർവഹിക്കേണ്ട ആചാര അനുഷ്ഠാന പദ്ധതികളെക്കുറിച്ചാണ് ഈ കുറിപ്പ്. ശ്രീനാരായണ ഭക്തർ നിത്യജീവിതത്തിൽ സാധന പാഠമാക്കേണ്ടതാണ് ഇവ. ഈ വർഷം ഗുരുജയന്തി തിരുവോണ കാലത്തിനു മുൻപേ ആഗസ്റ്റ് 20 ആഘോഷിക്കുകയാണ്. ഓണക്കാലത്തെ ചതയ ദിനം കന്നിയിൽ ആയതുകൊണ്ടാണ് ചിങ്ങമാസത്തിലെ ചതയം ജയന്തിയായി സ്വീകരിച്ചുകൊണ്ട് നേരത്തെ ആഘോഷിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജയന്തി ആഘോഷ പരിപാടികൾ ലളിതമായി നടത്തുവാൻ ശിവഗിരി മഠം ഭക്തജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ജയന്തി പരിപാടികൾ വേണ്ടെന്ന് ഇതിന് അർത്ഥമില്ല. ഭക്തി സമ്പ്രദമായ ആർഭാടങ്ങൾ കുറിച്ചും വേണം ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടതാണ്. നാമ സങ്കീർത്തന ശാന്തിയാത്ര ഗുരുദേവൻ ജനിച്ച സമയമായ രാവിലെ 6:15 ഉൾപ്പെടെ 6 മുതൽ 6:30 വരെയുള്ള സമയം തിരുവ അവതാര മുഹൂർത്ത പൂജ, തുടർന്ന് ഗുരുപൂജ പ്രസാദ വിതരണം, പ്രഭാഷണം, ജയന്തി സമ്മേളനം, അന്നദാനം എന്നിവ നടത്താവുന്നതാണ്. ജയന്തി ആഘോഷത്തിൽ സർവ്വസാധാരണമായി നടത്തുന്ന ജയന്തി ഘോഷയാത്ര നാമ സങ്കീർത്തന ശാന്തി യാത്രയായി നടത്തുവാൻ ശ്രദ്ധിക്കുക. ഭാരതത്തിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് 25 രാജ്യങ്ങളിലും ഗുരുദേവ ജയന്തി ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ മഹാസമാധി ദിനവും മഹാസമാധി ദിനത്തിൽ ഗുരുപൂജ, സമൂഹാർച്ചന, പ്രഭാഷണം, ഉപവാസ യജ്ഞം, സമാധി സമയമായ 3:30 വിശേഷാൽ സമാരാധന, തുടർന്ന് ശാന്തിയാത്ര എന്നിവ സംഘടിപ്പിക്കണം. സമാധി ദിനത്തിൽ 10,000 നടത്തുന്ന അന്നദാനം പോലെ ഒന്ന് മറ്റെന്തെങ്കിലും അവസരത്തിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാസമാധി ദിനവും ശാന്തി ദിനമായി ആചരിക്കേണ്ടതാണ്. വയനാടിനായി ചതേ ജ്യോതി ഗുരുദേവ ജയന്തിക്ക് സന്ധ്യയ്ക്ക് നാമസങ്കീർത്തന ശാന്തി യാത്ര നടത്തുമ്പോൾ ഗുരുദേവ പ്രസ്ഥാനങ്ങളിലും വീഥികളിലും വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ശാന്തിക്കായി ചതേ ജ്യോതി ദീപം തെളിയിക്കാവുന്നതാണ്. ശിവഗിരി മഠം കേന്ദ്രീകരിച്ചും വീഥികളിലുമായി 100,000 ദീപം ജ്വലിപ്പിക്കാവുന്നതാണ് തീരുമാനം. ചിങ്ങം 1 മുതൽ കന്നി 9 വരെ ശ്രീനാരായണ മാസാചരണവും ധർമ്മാചാര്യ യജ്ഞവുമാണ്. ഗുരുദേവൻ തിരു അവതാരം ചെയ്ത ചിങ്ങമാസത്തെ ശ്രീനാരായണ മാസമായും ഗുരുദേവൻ സമാധി ആയ കന്നി 5 ഉൾപ്പെടെ ബോധാനന്ദ സ്വാമികളുടെ സമാധിയായ കന്നി 9 വരെ ധർമ്മചാര്യ യജ്ഞമായും ശ്രീനാരായണ ഭക്തർ കുറച്ചു വർഷങ്ങളായി ആചരിച്ചു പോരുകയാണ്. ഗുരുഭക്തന്മാർ ജീവിതത്തിലെ വ്രതാനുഷ്ഠാന കാലമായ ഈ കാലയളവ് അനുഷ്ഠിച്ചു പോരുന്നു. ദിവസവും പ്രഭാതത്തിലുള്ള പ്രാർത്ഥന, പ്രാർത്ഥനാ യോഗങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവ മുടക്കം കൂടാതെ 39 അനുഷ്ഠിച്ച് ഗുരുദേവ സന്ദേശ പ്രചാരണത്തിൽ മുഴുക്കുന്നു. ജീവിത വിജയത്തിന് അടിസ്ഥാനമായുള്ളത് ധാർമ്മികതയാണ്. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടെന്ന് ഭാസ്യ ഭഗവാൻ ഉപദേശിക്കുന്നു. ധർമ്മം പ്രകാശിക്കുന്നത് ഗുരുക്കന്മാർ വിധിച്ചിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ്. നിയതമായ ആചാര അനുഷ്ഠാന പദ്ധതികളിൽ നിന്നും ധർമ്മം പ്രകാശിക്കുന്നു. ആ ധർമ്മത്തിന് ഇരിപ്പിടം നാശമില്ലാത്ത ഭഗവാനാണ് ഗുരുദേവ. ഭക്തരുടെ ആചാര അനുഷ്ഠാന വിധി ഗ്രന്ഥമാണ് ശ്രീനാരായണ സ്മൃതി അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ എന്ന ഗ്രന്ഥം. ഈ ശ്രീനാരായണ സ്മൃതിയുടെ ശതാബ്ദി വർഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ശ്രീനാരായണ സ്മൃതിയിൽ ഉപദേശിച്ചിട്ടുള്ള പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, പഞ്ചമഹായജ്ഞം, ഒരാളുടെ ജനനം മുതൽ മരണം വരെ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ എന്നിവ ജീവിതത്തിൽ പരിപാലിച്ച് അതിനെ സാധാപാഠമാക്കേണ്ട പുണ്യകാലമാണ് ചിങ്ങം 1 മുതൽ കന്നി 9 വരെയുള്ള കാലയളവ്. ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ട് കൂടി ശ്രീനാരായണരായി തീരാനുള്ള വ്രതാനുഷ്ഠാന പരിശീലന കാലയളവാണ് ഇത്. വ്രതാനിഷ്ഠയുടെ പ്രകാശവേള. ഈ കാലയളവിൽ ഗുരുദേവ ജയന്തി, മഹാസമാധി ദിനം കൂടാതെ ഗുരുദേവന്റെ പല സന്യസ്ത ഗൃഹസ്ഥ ശിഷ്യന്മാരുടെയും ജന്മസമാധി ദിനങ്ങൾ കൂടി കടന്നുവരുന്നു. ശ്രീകൃഷ്ണ ജയന്തി, ചട്ടമ്പി സ്വാമി ജയന്തി, ബ്രഹ്മാനന്ദ ശിവയോഗി ജയന്തി തുടങ്ങിയ ജയന്തികളും കടന്നുവരുന്നുണ്ട്. ഗുരുദേവ ഭക്തന്മാർ ഈ ജയന്തി സമാധി ദിനങ്ങളിൽ ഭക്തിപൂർവ്വം പരിപാടികൾ സംഘടിപ്പിക്കണം. ഗുരുദേവ സന്ദേശം